السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഉദുഹിയ്യത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അഹ്കാമുകളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ചില പോയിന്റുകൾ: ഒന്ന്, തർക്കമുള്ളത് വാജിബാണോ അല്ലേ എന്നുള്ള കാര്യത്തിലാണ്. എന്നാൽ ജംഹൂറിന്റെ അഭിപ്രായത്തിൽ ഉദുഹിയ്യത്ത് അത് സുന്നത്തുൽ മുഅക്കദ, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നത് നമ്മൾ സൂചിപ്പിച്ചു. രണ്ടാമതായി, ഇബ്നു ഉസൈമീനെ പോലുള്ള ആളുകൾ, കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉദുഹിയ്യത്ത് അയാൾക്ക് വാജിബാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഹദീസ് എല്ലാവരോടും മുസല്ലയിലേക്ക്, പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവുണ്ടായിട്ടും ഉദുഹിയ്യത്ത് അറുക്കാത്തവരോട് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ അതിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ ഇമാം സിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വ്യാഖ്യാനം, ആ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് അവന്, ആ മനുഷ്യനെ ഉദയത്തറക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഒരു അദാബാണ്, ഒരു ഇഖാബത്തായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നതല്ല, മറിച്ച് എല്ലാവരോടും സന്നിഹിതരാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട ആ ഖൈറിന്റെ സദസ്സിൽ ഇവരോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞത് അവർക്കുള്ള ഒരു താക്കീതും ഒരു ശിക്ഷയുമായിട്ടാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു. പിന്നീട് ഏതൊരു കർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ പാലിക്കപ്പെട്ടെങ്കിലേ അത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഉദുഹിയ്യത്തിന്റെ ഷുറൂത്തുകൾ നമ്മൾ പറഞ്ഞത്: ഒന്ന്, അറുക്കേണ്ടത് ബഹീമത്തുൽ അൻആമായിരിക്കണം. അത് ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനറുക്കണമെന്നത്. ബഹീമത്തുൽ അൻആം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും മൂന്ന് വകുപ്പുകളാണ്: ഒന്ന് ഇബില്, രണ്ട് ബക്കറ്, മൂന്ന് ഗനമ, ആട്, മാടുകള്, ഒട്ടകം. ഇതാണ് ബഹീമത്തുൽ അൻആം. ഇതല്ലാത്തതിനെ ഒരാൾ ഉദുഹിയ്യത്ത് അറുത്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടാമത് പറഞ്ഞു, ഈ അറക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് ശറായ നിശ്ചയിച്ചിട്ടുള്ള സിന്ന് പ്രായം എത്തിയിരിക്കണം. ആ പ്രായം എത്താത്തതിനർത്താൽ അവന്റെ ഉദുഹയ്യത്ത് തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് നമ്മൾ ഉദ്ധരിച്ചു. ലാ തദ്ബഹു ഇല്ലാ മുസിന്ന, മുസിന്നത്തിനല്ലാതെ നിങ്ങൾ അറുക്കരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. മുസിന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സനീയത്താണ്. സനീയത്തിനെയാണ് അറവ് നടത്തേണ്ടത്. സനീയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആദ്യത്തെ പല്ല് കൊഴിഞ്ഞു പോവുകയും പിന്നീട് ആ തീറ്റ പല്ല് അല്ലെങ്കിൽ പിന്നീട് വന്ന ആ പല്ലുള്ള മൃഗങ്ങൾക്കാണ് സനീയത്ത് അല്ലെങ്കിൽ മുസിന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം സനീയത്ത് അല്ലെങ്കിൽ മുസിന്നത്ത് 5 വയസ്സ് തികഞ്ഞിരിക്കണം. 5 വയസ്സെത്താത്തതിന് ഉലഹിയത്തറുത്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ മാടുകളെ സംബന്ധിച്ചിടത്തോളം, പശു അങ്ങനെയുള്ള സംബന്ധിച്ചിടത്തോളം 2 വയസ്സ് തികഞ്ഞിരിക്കണം. 2 വയസ്സിൽ കുറവാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ ആട് ആണെങ്കിൽ അതിന് 1 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നാൽ ലഇനാണെങ്കിൽ, ചെമ്മരിയാടാണെങ്കിൽ 6 മാസത്തിൽ കുറയരുത്. 6 മാസം എന്തായാലും അതിനുണ്ടായിരിക്കണം. 6 മാസത്തിൽ കുറഞ്ഞതിനെ അറുത്താൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. 3-ാമത്തെ ഷർത്തായിട്ട് നമ്മൾ പറഞ്ഞത്, പ്രകടമായ ചില ഐബുകൾ, ആ ഐബുകൾ ഉള്ളതിനെ ഉലഹിയത്തറുത്താൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ആ 4 എണ്ണം ഏതാണ് എന്നുള്ളത് ഹദീസിൽ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 1, കണ്ണ് നഷ്ടപ്പെട്ടത്, അതല്ലെങ്കിൽ ആ രൂപത്തിന് കണ്ണിന് രോഗമുള്ളത്, അല്ലെങ്കിൽ വെള്ള നിറം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണ് ഉന്തി നിൽക്കുന്നത് ആ രൂപത്തിലുള്ളത്, അല്ലെങ്കിൽ 2 കണ്ണും നഷ്ടപ്പെട്ടത്. 2-ാമത് പറഞ്ഞത് വ്യക്തമായ രോഗം, ഇങ്ങനെ പ്രകടമായ രോഗം. 3-ാമത് പറഞ്ഞു വ്യക്തമായ മുടന്തുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റു മൃഗങ്ങളോടൊപ്പം അതിന് നടന്നെത്താൻ സാധിക്കാത്തത്, അത്രത്തോളം മുടന്തുണ്ട്, അതിനെയും അറുത്താൽ ശരിയാവില്ല. 4-ാമത്തത് പറഞ്ഞത് ആകെ മെലിഞ്ഞൊട്ടിയത്, നമ്മൾ സാധാരണ പറയാറുണ്ട് ചോരയും നീരും ഒന്നും ഇല്ലാത്തത്, ആ രൂപത്തിൽ ചാവാലി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളതിനെ അറുത്താലും ആ അറവ് സ്വീകരിക്കപ്പെടുകയില്ല. ഈ 4 എണ്ണം ഇത് ഹദീസുകളിൽ ബയ്യിനി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഈ 4 എണ്ണം അതേപോലെ തന്നെയുള്ള ന്യൂനതകൾ, വ്യക്തമായും ന്യൂനതയായിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ അശദ്ധായ കഠിനമായ രോഗങ്ങളുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള മൃഗത്തെ അറവിന് പറ്റുകയില്ല എന്നുള്ളത്, ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 ഷർത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഉലഹിയത്തിന്റെ ഈ 3 ഷർത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 4-ാമത്തെ ഷർത്ത്. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ 3-ാമത്തെ ഷർത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടില് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൈസ കൊടുക്കും, അത് ആരെങ്കിലുമൊക്കെ പോയിട്ട് ടൗണിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റിൽ പോയിട്ട് ചന്തയിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സാധനത്തെ കൊണ്ടുവന്നിട്ട് ഉലഹിയത്തറക്കലാണ് ചെയ്യാറുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കണം, കാരണം അതുകൊണ്ട് അത് ശരിയാവില്ല. അപ്പൊ ഈ പറഞ്ഞ 4 വ്യക്തമായ അറിയപ്പെട്ട ന്യൂനതകളാണെങ്കിൽ അതുകൊണ്ട് ഉലഹിയത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മളൊക്കെ തന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കും, അയാൾ പോയിട്ട് നമ്മൾ പലരും അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് അറുക്കാനുള്ള സാധനം ഏതാണ്, മൃഗം ഏതാണെന്നുള്ളത് നമ്മളാരും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. നമ്മളത് പോയി നോക്കിയിട്ടും ഉണ്ടാവില്ല. അതൊരിക്കലും ഉണ്ടാകരുത്. കാരണം എന്താണോ, ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഉലഹിയത്ത് എന്നുള്ളത് സാധാരണ നമ്മൾ മാംസത്തിന് വേണ്ടി അറക്കുന്ന മൃഗങ്ങളെ പോലെയല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആളുകൾക്ക് അങ്ങനെ ധാരണ ഉണ്ട്. അതുകൊണ്ട് ആ വിഷയം ആരും മൈൻഡ് ചെയ്യല്ല. എന്നല്ല, കിട്ടിയതിനെ പിടിച്ചിട്ട് അറക്കുന്ന ഒരു രീതിയാണ് പല പള്ളി കമ്മിറ്റികളിലും അല്ലെങ്കിൽ പല മഹല്ലുകളിലും ഉള്ളത്. അത് തലേന്ന് പോകും, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ പോകും, അവിടെ അതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് കൊണ്ടുവരും. ചിലപ്പോൾ നല്ല തടി ഉണ്ടാവും, നല്ല വണ്ണം ഉണ്ടാവും, കാണാൻ നല്ല ചൊറുക്കുണ്ടാവും, പക്ഷെ ഒരു കണ്ണുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ നല്ല മുടന്തുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊന്നും ആരും ശ്രദ്ധിക്കൽ തന്നെയല്ല, പക്ഷെ ഇതിന്റെ ഷർത്താണിത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു, ഉലഹിയത്ത് എന്നുള്ളത് നമ്മൾ മാംസത്തിന് വേണ്ടി അറവ് നടത്തുന്നത് പോലെയല്ല. ഉലഹിയത്ത് ഉലഹിയത്ത് എന്നുള്ളത് നമ്മളെ ഹദീസിൽ അല്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ ഷിആറുകളിൽ പെട്ട ഒരു ഷിആറാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വൽബുദുന ജഅൽനാഹ ലകും മിൻ ഷഅഇറില്ലാ, ഈ ബലിമൃഗങ്ങൾ ഒട്ടകങ്ങളാകട്ടെ പശുക്കളാകട്ടെ അതിനെ നാം അള്ളാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ട അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ട ഒന്നാക്കിയിരിക്കുന്നു. വൽബുദുന ജഅൽനാഹാലകും മിൻ ഷഅഇറില്ലാ. അപ്പൊ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ് ഈ ഉലഹിയത്തിന്റെ മൃഗം, ഉലഹിയത്ത്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ അതിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനു വേണ്ട രൂപത്തിൽ പരിപാലിക്കുക. കാരണം ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യുഅല്ലിം ഷായിറല്ലാഹ് ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ഷിആറുകളെ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച അടയാളങ്ങളെ, അതിനെ മഹത്വപ്പെടുത്തുക, തഅലീം ചെയ്യുക, അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഹൃദയങ്ങളിൽ സൂക്ഷ്മതയുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളീ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത് നമ്മൾ ഇറച്ചിക്ക് നമുക്ക് തിന്നാൻ വേണ്ടി കൊണ്ടിരുന്നൊരു സാധനമല്ല, അത് അള്ളാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ട ഒരു ഷിആറാണ്. അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചു തന്ന ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ്. ആ ചിഹ്നത്തെ ആദരിക്കുക എന്നുള്ളത് അത് അവന്റെ മനസ്സിന്റെ തഖ്വയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രൂപത്തിലാക്കണം. കണ്ടാൽ തന്നെ ഒരു ചുറുചുറുക്കുള്ള നല്ല ഇറച്ചിയുള്ള, കണ്ടാൽ തന്നെ മനസ്സിനൊരു കുളിർമുള്ള, എല്ലാം ഒത്തിണങ്ങിയ ഒരു ചുറുചുറുക്കുള്ള ഒരു മൃഗത്തെ ആയിരിക്കണം ഉലഹിയത്ത് അറക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം ഒരു ആടിനെ കൊടുത്തു എന്നാണല്ലോ. ആടിനെ കൊടുത്തു എന്നുള്ളത് ഖുർആനില്ല. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് സൂറത്ത് സോഫാത്തില് എന്നാണ് പ്രയോഗിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മകന് പകരമായിട്ട് നാം എന്ത് കൊടുത്തു? അലീമായ ഒരു ബലി. അവിടെ അലീം എന്നാണ് പ്രയോഗിച്ചത്. ആ ബലിമൃഗത്തെ ഖുർആൻ അതിന് വർണ്ണിച്ചത്, അതിനെ വിശേഷിപ്പിച്ചത് ദിബുഹുൻ അലീമുൻ, അലീമായ മഹത്തായ മഹത്തരമായ. അതാണ് ഖുർആനിന്റെ ആ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പൊ ഇത് ഏതെങ്കിലും കിട്ടിയതൊന്നിനെ പിടിച്ചുകൊണ്ടിട്ട് അറക്കുക എന്നുള്ളതല്ല, ഇത് അള്ളാഹുവിന്റെ ഷിആറുകളിൽ പെട്ടതാണ്. മാത്രമല്ല ഇതിൽ സഹാബത്ത് ചെയ്തിരുന്ന ഒരു രീതി നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചത് സ്വന്തം മകനറക്കാനാണല്ലോ, അതാണല്ലോ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം. അതുകൊണ്ട് തന്നെ സഹാബത്ത് വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യും? ഈ അറക്കാനുള്ള മൃഗങ്ങളെ വാങ്ങാറുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിന് നന്നായി തീറ്റ കൊടുത്തിട്ട് അതിന് നല്ലോണം തടി വെപ്പിക്കുന്ന, കാരണം അത് അള്ളാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ട ഒരു ഷിആറാണ്. വളരെ നേരത്തെ തന്നെ അത് വാങ്ങിയിട്ട് അതിനവര് തടി വെപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്, നല്ല തീറ്റ കൊടുത്തിട്ട്. അത് ഹദീസിൽ വന്നിട്ടുള്ളത് ബുഖാരിയിലാണ്. അബി ഉമാമത്ത് ബിൻ സഹിൽ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ട് തഅലീഖായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, കുന്നാനു സമ്മിനുൽ ഉദഹിയത ബിൽ മദീന, മദീനയിൽ ഞങ്ങൾ ഉദഹിയത്തിനെ തടിപ്പിക്കാറുണ്ടായിരുന്നു. തടിപ്പിക്കുക, നല്ല തീറ്റ കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് നല്ല ഇറച്ചിയൊക്കെ തൂങ്ങി നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് ഞങ്ങൾ അതിനെ തടിപ്പിച്ചു കൊണ്ടുവരും. വക്കാനൽ മുസ്ലിമൂന യുസമ്മിനൂൻ, അതേപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. കാരണം അത് അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ്. അത് ഏതെങ്കിലും കണ്ണുപൊട്ടിയതിനെ, കാലില്ലാത്തതിനെ, കൈയില്ലാത്തതിനെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ന്യൂനത ഉള്ളതിനെ കൊണ്ടുവന്നിട്ട് അറക്കുക എന്നുള്ളതല്ല. സഹാബത്ത് നേരത്തെ തന്നെ അതിനെ വാങ്ങിയിട്ട് ഇങ്ങനെ അവരതിനെ തടിപ്പിക്കാറുണ്ടായിരുന്നു, എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് അറക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥ ആടിന്റെ വിശേഷണങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. എത്ര വിശേഷണങ്ങളാണ്! ആ ഒരൊറ്റ ഹദീസിൽ തന്നെ കാണാം. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി ബികബ്ശൈനി അലീമൈനി സമീനൈനി അഖറനൈനി അംലഹൈനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയ തർക്കാറുണ്ടായിരുന്നു, ബികബ്ശൈനി, രണ്ടാടുകളെ. എന്നിട്ട് ഇനി പറയുന്നതൊക്കെ എങ്ങനെയുള്ള ആടാണത്? ആ രണ്ടാട് എന്ന് പറഞ്ഞാൽ, ഒന്ന് അലൈമൈനി, രണ്ട് സമീനൈനി, മൂന്ന് അഖറനൈനി, മൂന്ന് നാല് അംലഹൈനി. നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ആടിന്റെ സിഫത്തുകളായിട്ട്, ആടിന്റെ വിശേഷണങ്ങളായിട്ട് നാല് കാര്യങ്ങൾ. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഇത് കാണുന്നത് കൊണ്ടാണ്. ഇത് ആളുകൾ ഗൗരവത്തിൽ എടുക്കുന്നില്ല. അല്ല, പൈസ ഉണ്ടാവും, അപ്പോ അല്ലെങ്കിൽ ഷെയർ കൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയത്തടുത്തിരുന്ന ആടിന്റെ സിഫത്തുകൾ പറഞ്ഞത്, ഒന്ന് ബികബ്ശൈനി, രണ്ട് ആളുകളായിരുന്നു, അലീമൈനി, അല്ല തടിച്ച, സമീനൈനി, അലീമൈനി, രണ്ട് കണ്ടാൽ തന്നെ വലുപ്പമുള്ള, സമീനൈനി, തടിച്ചിട്ടുള്ള, അഖറനൈനി, അഖറനൈനി എന്ന കൊമ്പുകളുള്ള, അംലഹൈനി, അംലഹൈനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചില ആടുകൾ കാണാൻ നല്ല ചൊറുക്കാണ്. അതായത് അതിന്റെ ചുണ്ടിന്റെ ഭാഗത്ത്, അതേപോലെ തന്നെ അതിന്റെ കാലിന്റെ ഭാഗത്ത്, കണ്ണിന്റെ ഭാഗത്തൊക്കെ കറുപ്പിങ്ങനെ കലർന്നിട്ടുള്ള ഒരുത്തരം ആടുകളുണ്ട്. കണ്ടാൽ തന്നെ അതിനെ കാണാൻ നല്ല ചന്താണ്. അതാണ് ഈ അംലഹൈനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് നല്ല ചുരുക്കുണ്ടാവും, അത് കാണാൻ മനസ്സിനൊരു കുളിർമുണ്ടാവും. അങ്ങനെയുള്ള നല്ല സുന്ദരന്മാരായ, നല്ല ചുറു ചുരുക്കുള്ള, നല്ല തടിച്ച രണ്ട് ആളുകളെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയ തരത്തിരുന്നത് എന്നുള്ളത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ എന്നുള്ള ഹദീസിൽ പറയണം. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിണങ്ങിയ, ഇത് അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്. ഇത് അള്ളാഹുവിന്റെ ശിആറുകളിൽപ്പെട്ട ഒരു ശിആറാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ്. അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ഹക്കാണ്, നമ്മുടെ മേലുള്ള ബാധ്യതയാണ്, കടമയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒന്നിനായിരിക്കണം നമ്മൾ ഉദഹിയെ തറക്കേണ്ടത്. അതിനോടൊരു സ്നേഹം വേണം, അത് അള്ളാഹുവിന്റെ ചിഹ്നാണെന്നുള്ളൊരു ബോധം വേണം. അപ്പോൾ നേരത്തെ ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള നാല് ന്യൂനതകൾ, അതേപോലുള്ള ന്യൂനതകളുള്ളതും അതിനേക്കാൾ കൂടുതൽ ന്യൂനതകളുള്ളതും ഒരിക്കലും എന്താക്കാൻ പറ്റൂല, അറിവ് നടത്തിയാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല അത് ഷർത്താണ്. മനസ്സിലായല്ലോ. ഇതാണതില് മൂന്നാമത്തത് നമ്മൾ വിശദീകരിച്ചത്. ഇനി അഷർത്തു റാബിഅ, നാലാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത് തക്കൂന മിൽക്കൻ ലിൽ മുളഹി, നാലാമത്തെ ഷർത്ത് അതാണ്. ഈ അറക്കുന്ന സാധനം ആരാണോ അറവ് നടത്തുന്നത് അവന്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. അതല്ലെങ്കിൽ ശരഈയായ രൂപത്തിലൂടെ അറക്കാൻ അനുവാദം കിട്ടിയിട്ടുള്ളതായിരിക്കണം അവൻ അറക്കേണ്ടത്. അതല്ലാതെ തട്ടിയെടുത്തതോ അല്ലെങ്കിൽ മോഷ്ടിച്ചതോ അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതോ ആയ ഒരു മൃഗത്തെ അവന് ഉള്ളിയത്ത് അറക്കാൻ പറ്റൂല. അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് അതിന്റെ ഷർത്താണ്. ആ അതിന്റെ പിന്നെ പൂർണ്ണമായിട്ടുള്ള ആ ഉടമസ്ഥത അത് ഹലാലായ മാർഗത്തിൽ തന്നെ അവനുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒന്നിനായിരിക്കണം ഉദഹിയത്ത് അറക്കേണ്ടത്. അതാണ് നാലാമത്തെ ഷർത്ത്. അതല്ലാത്ത ഒന്നിനറുത്താൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അഷർത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ ഷർത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലാ യതഅല്ലഖ ബിഹ ഹഖുൽ ലിൽ ഗൈരി ഫലാ തസിഹു അത്തുദഹിയത്തു ബിൽ മർഹൂൻ. നമ്മൾ ഉദഹിയത്ത് അറക്കുന്നത് എന്താണോ അതിൽ മറ്റൊരാൾക്ക് ഹക്കുണ്ടായത്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, മർഹൂൻ, പണയം വെക്കപ്പെട്ടത്, അതിൽ മറ്റയാൾക്ക് കൂടി ഹക്ക് വന്നു, അതുകൊണ്ട് അതിനെ ഉദഹിയത്ത് അറക്കരുത്. അത് ഷർത്തിൽപ്പെട്ടതാണ്. ഈ അഞ്ച് ഷർത്തുകളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു ഷർത്ത് പറഞ്ഞിട്ടുള്ളത്, ഷറഈ നിശ്ചയിച്ചിട്ടുള്ള സമയത്തായിരിക്കണം ഉദഹിയത്ത് അറക്കേണ്ടത്. അതല്ല, ചില ഇസ്ലാമിലെ ചില ഇബാദത്തുകൾ എന്താണ്, മുഅക്കത്താണ്, സമയബന്ധിതമായിരിക്കും. ആ സമയത്ത് തന്നെ അത് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഉദഹിയത്തിന് ശറഈ നിശ്ചയിച്ചിട്ടുള്ള സമയം ഏതാണ്? അതിൽ രണ്ട് സമയങ്ങളുണ്ട്. അതിൽ അഫ്ളലായിട്ടുള്ളത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അത് അറക്കുക. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഉടനെ അത് അറക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം അതാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അറുത്താലോ അത് ഉദഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അതാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ള സമയം. എന്നാൽ അതിനുശേഷം അയ്യാം തശ്രീഖിന്റെ ദിവസങ്ങളിലും ഒരാൾക്ക് അറവ് നടത്താം, അത് ജായിസാണ്. ഗുറൂബിന്റെ മുമ്പ് വരെ, ഗുറൂബോടുകൂടി ഗുറൂബിന് ശേഷം വർത്താലും മഗരിബിന് ശേഷം വർത്താലും അത് ദുൽഹിജ്ജത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അതിന്റെ മുമ്പ് വരെ ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, 13 ഇതാണ് അയ്യാം തശ്രീഖിന്റെ ദിവസങ്ങൾ. ആ 13-ന്റെ അന്ന് മഗരിബിന്റെ മുമ്പ് വരെ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇത് അറവ് നടത്താം. അതിനുശേഷം വർത്താല് അത് സ്വീകരിക്കൂല. അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് വർത്താലും അത് സ്വീകരിക്കുകയില്ല. അങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അർത്ഥ ചില സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് ചെയ്തു, അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അതിന് പകരം വേറെ അറക്കാൻ വേണ്ടി തന്നെ കൽപ്പിച്ചിട്ടുണ്ട് ഹദീസുകളിൽ. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അറവ് നടത്തലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള സമയമെന്ന് പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പോകാറുണ്ടായിരുന്നത്. എന്നാൽ ഈദുൽ അദ്ഹക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെ നിസ്കാരത്തിന് പുറപ്പെടും. എന്നിട്ട് ആ ഉദുഹിയ്യത്ത് അറുത്തിട്ട് ആ ഉദുഹിയ്യത്തിന്റെ മാംസത്തിൽ നിന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നുള്ളത് ഹദീസുകളിൽ വന്നതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ബുറൈദ റളിയല്ലാഹുവിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖുദു യൗമൽ ഫിത്രി ഹത്താ യഅകുല. ചെറിയ പെരുന്നാളിനാണെങ്കിൽ, ഈദുൽ ഫിത്തറിനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കഴിക്കാതെ പുറപ്പെടാറുണ്ടായിരുന്നില്ല. വലായക്കുലു യൗമൽ അദ്ഹ, എന്നാൽ ഈദുൽ അദ്ഹക്കാണെങ്കിൽ ഹത്താ യർജിയ, ആ നിസ്കാരം നിർവഹിച്ച് തിരിച്ചു വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. ഫയഅക്കുല മിൻ ഉദ്ഹിയ്യതിഹി, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ആ അർത്ഥ ഉദ്ഹിയ്യത്തിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്, അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അറുത്ത ആളുകളോട് അത് മാറ്റി അറുക്കാൻ പറഞ്ഞതായിട്ട് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കൂടി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, മൻ കാന ദബഹ ഖബ്ല സ്വലാത്തി ഫല്യഖ്ത്. അത് കൽപ്പിച്ചിട്ടുണ്ട്, ആ വിഷയത്തിൽ കൽപ്പന തന്നെ വന്നിട്ടുണ്ട്. ആരാണോ നമസ്കാരത്തിന്റെ മുമ്പ് അറുത്തത് അതവൻ വേറെ അറുത്തുകൊള്ളട്ടെ, അവൻ വേറൊന്നിനെ അറുത്തുകൊള്ളട്ടെ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പന തന്നെയാണ്. അതേപോലെ തന്നെ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മറ്റു റിവായത്തിൽ വന്നത് മൻ ലഹാ ഖബ്ല സ്വലാത്തി ഫഇന്നമാ ദബഹ ലിനഫ്സിഹി, നമസ്കാരത്തിന്റെ മുമ്പ് അറുത്തവൻ അവൻ തനിക്ക് വേണ്ടി അറുത്ത ഒരു മാംസം മാത്രമാണത്. ചില റിവായത്തുകളിൽ തന്റെ കുടുംബത്തിന് വേണ്ടി അവൻ അറുത്ത ഇറച്ചി മാത്രമാണത്, അതെന്തല്ല, ഉദഹിയത്തല്ല. എന്നാൽ വമൻ ദബഹ ബഅദ സ്വലാ, ആരാണോ നമസ്കാരത്തിന് ശേഷം അറുത്തത്, ഫഖദ് തമ്മനുസുഖു, അവന്റെ ബലികർമ്മം പൂർണ്ണമായി, അസാബ സുന്നത്തൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ആ സുന്നത്ത് അവന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശറഈ നിശ്ചയിച്ച ആ സമയത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ അതിന്റെ ശേഷം അറുത്താൽ ആ അറിവ് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് നമുക്ക് അറിയപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ സമയം ഏറ്റവും അഫ്ദലായിട്ടുള്ള സമയം ആ നിസ്കാരത്തിന് ശേഷം അങ്ങനെ തന്നെ പോയിട്ട് അറക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. നിസ്കരിക്കും, എന്നിട്ട് അറവ് നടത്തും, എന്നിട്ട് അതിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അത് അയ്യാം തശ്രീഖിന്റെ ദിവസങ്ങളിലും അറക്കാം, മഗരിബിന്റെ മുമ്പ് വരെ, മഗരിബോട് കൂടിയിട്ട് പിന്നീട് അറുത്താൽ അത് വെറും ഇറച്ചിക്കുള്ള അറവ് മാത്രമാണ്. അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അറുത്താലും അത് ഇറച്ചിക്ക് വേണ്ടിയുള്ള അറവ് മാത്രമാണ്, അത് ഉദഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടായി. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അറക്കാൻ കൽപ്പിച്ചതായിട്ട് ഹദീസുകളിൽ തന്നെ വന്നതുമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അതിന്റെ ഷുറൂത്തുകൾ. ഇപ്പൊ അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഷുറൂത്തുകളാണ്, അതായത് അറവ് സ്വീകരിക്കാനുള്ള ഷുറൂത്തുകൾ. ഇത് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹുൽ മുംതിയില് കിതാബുൽ മനാസിക്കില് അദ്ദേഹം 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഈ ഷർത്തുകൾ എള്ളി പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ 6 ഷർത്തുകൾ ഇങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഷുറൂത്തുകൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. ആ കാര്യം ഗൗരവത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇനി മനസ്സിലാക്കേണ്ടത്, ഇനി അറബിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇഷ്തിറാക്ക് ജായിസാണോ അല്ലേ? ഇഷ്തിറാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നിലധികം ആളുകൾ കൂടി ചേർന്നിട്ട് അറവ് നടത്തുക, അത് ജായിസാണോ അല്ലേ? അവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അത് രണ്ട് രൂപത്തിലുണ്ട് ഇഷ്തിറാക്ക്. ഇഷ്തിറാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പങ്കുചേരല്, കുറെ ആളുകൾ കൂടിയിട്ട് അറവ് നടത്തുക, അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇഷ്തിറാക്കും ഫി സമൻ, അല്ലെങ്കിൽ ഇഷ്തിറാക്കും ഫിൽ മുൽക്ക്, മുൽക്കിലുള്ള ഇഷ്തിറാക്ക് അല്ലെങ്കിൽ വിലയിലുള്ള ഇഷ്തിറാക്ക്. അതേപോലെ തന്നെ ഇഷ്തിറാക്കും ഫിൽ അജിരി, രണ്ട് പ്രതിഫലത്തിലുള്ള ഇഷ്തിറാക്ക്, അതിൽ പങ്കാളികളാകല്, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. ഇങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. അതിൽ സമനിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മുൽക്കിന്റെ കാര്യത്തിൽ ഗനമാണ് അറക്കുന്നതെങ്കിൽ അതിൽ ഇഷ്തിറാക്ക് പാടില്ല. ഏത് ഇഷ്തിറാക്ക്? സമനിന്റെ ഇഷ്തിറാക്ക്. അതായത് ഒരാടിനെ രണ്ടാളുകൾ കൂടിയിട്ട് വാങ്ങിയിട്ട് അറക്കുന്നത് ജായിസാവുകയില്ല. ഒരാടിന് അറക്കേണ്ടത് ഒരാളാണ്. ഞങ്ങൾ രണ്ടാള് ചേർന്നിട്ട് ഒരാടിനെ വാങ്ങിയിട്ട് അറുത്താല് അത് സ്വീകരിക്കപ്പെടുകയില്ല. അതിൽ ഇഷ്തിറാക്ക് സമനിന്റെ കാര്യത്തിലുള്ള പങ്കുചേരല്ല, അതിൽ അനുവദനീയല്ല. എന്നാൽ ഒട്ടകം, അതേപോലെ തന്നെ ബക്കറത്ത്, ഇതിൽ 7 ആളുകൾക്ക് ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യാം? വാങ്ങിയിട്ട് അറക്കാം. അതിൽ 7 തന്നെ തികഞ്ഞോളണമെന്നുണ്ടോ? 2 ആകാൻ പാടുണ്ടോ? 3 ആകാൻ പാടുണ്ടോ? 2 ആൾക്ക് വാങ്ങിയിട്ട് അറക്കാം. 3 ആൾക്കും പറ്റും, 4 ആൾക്കും പറ്റും. ഇവിടെ 7 എന്ന് പറഞ്ഞത് 7 അധികമാകാൻ പാടില്ല. 8 ആളുകൾ കൂടിയിട്ട് ഒരു പശുവിന് വാങ്ങാൻ അത് പറ്റൂല, 7 ആളുകൾക്ക്. അതല്ല 5 ആണോ 3 ആണോ 6 ആണോ ഒരു പ്രശ്നമല്ല, എത്ര ആളുകളും ആകാം, 7 കൂടാൻ പാടില്ല. എന്നാൽ ഒരാടിനെ അങ്ങനെ 3 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാടിനെ അത് പറ്റൂല, ഒരാടിനെ അറക്കേണ്ടത് ഒരാളായിരിക്കണം. ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്. രണ്ടാമത് അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുടുംബത്തിൽ കുറെ ആളുകളുണ്ട്, അപ്പുണ്ടാവും ഉമ്മ ഉണ്ടാകും, സഹോദരി സഹോദരങ്ങളുണ്ടാകും, നമ്മുടെ ഭാര്യ ഉണ്ടാകും, കുട്ടികളൊക്കെ ഉണ്ടാകും. ഇവർക്ക് എല്ലാവർക്കും ഓരോന്ന് വീതം അറക്കേണ്ടതുണ്ടോ പ്രതിഫലം കിട്ടാൻ? അങ്ങനെ വേണമെന്നില്ല. ഒരാടിനെ ഒരാൾ അറക്കുന്നത് അയാളുടെ ആ കുടുംബത്തിൽ എത്ര ആളുകളുണ്ടോ, എത്ര ആളുകളുണ്ടെങ്കിലും അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടും. ഒരാടിന് ആ കുടുംബത്തിന്റെ നാഥൻ, റബ്ബുൽ ബൈത്ത്, അല്ലെങ്കിൽ അതിന്റെ കഫീല്, അല്ലെങ്കിൽ ആരാണോ ആ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത് അയാള് ആ കുടുംബത്തിൽ ഒന്നറുത്താൽ, ഒരാടിനറുത്താൽ, അല്ലെങ്കിൽ പിന്നെ ഒരു പോത്തിനറുത്താൽ, ആ കുടുംബത്തിൽ എത്ര ആളുകൾ ഉണ്ടെങ്കിലും അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടും. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, നമ്മുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരാടിനെ ആരാണോ അറക്കുന്നത്, വാപ്പർത്താല് വാപ്പാക്കാണ് അതിന്റെ പ്രതിഫലം, ഭാര്യ അർത്താല് ഭാര്യക്കാണ് അതിന്റെ പ്രതിഫലം, വേറെ ആർക്കും ആ പ്രതിഫലം കിട്ടൂല എന്നുള്ള ഒരു തെറ്റായ ധാരണ നിലനിൽക്കുന്നുണ്ട്. അതില്ല, ഒരാടിനെ ഒരു കുടുംബത്തിന് വേണ്ടി അറക്കാം. ആ കുടുംബത്തിൽ എത്ര ആളുകൾ ഉണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിന്റെ തെളിവ് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയത്ത് അർത്ഥപ്പോ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഈ മൃഗം കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് മുദിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിക്കീൻ, കത്തി ആവശ്യപ്പെട്ടു. അത് മൂർച്ച കൂട്ടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ കവിശിനെ, ആടിനെ ചെരിച്ചു കടത്തി. എന്നിട്ട് അതിനെ അറുത്തു. സുമ്മ ഖാല ബിസ്മില്ലാ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വമിൻ ഉമ്മത്തി മുഹമ്മദിൻ. മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത്. ആ ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത് ഒന്ന്, മിൻ മുഹമ്മദിൻ, അള്ളാഹു മുഹമ്മദിൽ നിന്നും സ്വീകരിക്കണേ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന്. രണ്ട്, വആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. മൂന്ന്, വമിൻ ഉമ്മത്തി മുഹമ്മദിൻ, ഉണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും ആ ഒരൊറ്റ ആട് അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം. ثم ضحى به ان النبي صلى الله عليه وسلم അതിനെ അർത്തു. ഇത് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ അളാഹിയിൽ ദുദ്ദരിച്ചിട്ടുണ്ട്. ഈ ഹദീസാണ് പണ്ഡിതന്മാർ തെളിവായിട്ട് പിടിച്ചത്. ഉദഹിയത്ത് ആരാണോ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് അയാൾ തന്നെ അർക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. എന്നാൽ ഒരു വക്കാലത്ത് ഏൽപ്പിക്കുന്നതിന് വിരോധമല്ല. അത് ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. രണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി. മൂന്ന്, ഉമ്മത്തു മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് അർത്ഥു. അപ്പൊ ഈ ഹദീസാണ് അതിന്റെ തെളിവ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഹദീസ്, ഇത് തന്നെയായിരുന്നു സഹാബത്തിന്റെ രീതിയും. അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു മാജ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഅൽതു അബൂ അയ്യൂബ് അൽ അൻസാരി, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഞാൻ ചോദിച്ചു, കൈഫ കാനത്തിൽ ലഹായ അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉദഹിയത്തിന് എങ്ങനെയാണ് അർക്കാറുണ്ടായിരുന്നത്. ഫഖാല, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റജുലു യുദഹി ബിശാതി, ആ കാലഘട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്യും, ഒരാടിനെ അർക്കും. ആർക്ക് വേണ്ടിയിട്ട്? യുദഹി ബിശാതി അൻഹു വഅൻ അഹ്ലി ബൈതിഹി, അയാൾക്ക് വേണ്ടിയിട്ടും അയാളുടെ അഹ്ലി ബൈത്തിന് വേണ്ടിയിട്ടും അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും. ഫയഅക്കുലൂൻ വയുത്ഇമൂൻ, എന്നിട്ട് അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് അവർ തിന്നും അവർ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യും. തുർമുദി ധരിച്ചത് ഷെയ്ഖ് അൽബാനി സഹിയാക്കിയത്. അപ്പൊ ഈ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബിനെ കുറിച്ച് ചോദിക്കണം അബൂ അയ്യൂബ് അൻസാർ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പൊ ഒരു ആടിനെ അറക്കും, ആ ആട് ആർക്ക് വേണ്ടിയിട്ടാണ്, അനഹു അറക്കുന്നവന് വേണ്ടിയിട്ടും, വൻ അഹ്ലി ബൈത്തിഹി അറക്കുന്ന ആളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും. അപ്പൊ ഒരാടിനെ അറുത്താല്, ഒരൊട്ടകത്ത് അറുത്താല്, അല്ലെങ്കിൽ ഒരു പശുവിനെ അറുത്താല്, അതല്ലെങ്കിൽ ഷെയർ കൂടി, ഒരു ഷെയറേ ഉള്ളൂ, ആ ഷെയറും ഇവർക്ക് ബാധകമാണ്, അതിന്റെ പ്രതിഫലം ഇവർക്ക് എല്ലാവർക്കും കിട്ടും. അതിന് എത്ര ആളുകൾ, എത്ര മെമ്പർമാർ ആ കുടുംബത്തിലുണ്ടെങ്കിലും. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് തുർമുദിന്റെ ഷറഹിൽ തുഹ്ഫത്തുൽ അഹ്വദിയിൽ പറഞ്ഞു, ഹാദൽ ഹദീസുന സുൻ സ്വരീഹുൻ, ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. അന്ന ഷാത്തൽ വാഹിദത്ത, ഒരു ആടിനെ, ഒരു ആട്, തുജുസിയു അനി റജുലി വ അൻ അഹ്ലി ബൈതിഹി, അവന്റെ ആ അർക്കുന്നവനും അവന്റെ വീട്ടുകാർക്കും ഒരാട് മതി. വ ഇൻ കാനു കസീരീന, അവർ എത്ര ആളുകൾ ഉണ്ടെങ്കിലും ശരി. വഹുവൽ ഹഖു, അതാണ് യാഥാർത്ഥ്യം. അപ്പൊ എത്ര ആളുകൾ ഉണ്ടെങ്കിലും, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എത്ര ആളുകൾ ഉണ്ടെങ്കിലും ശരി, വൈൻ കാനു മിഅത്തു നഫ്സിൻ ഔ അക്സറ, അവർ നൂറോളം മെമ്പർമാരുണ്ട് ആ വീട്ടിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്, അവർക്കൊക്കെ ഒരാടിനെ മതി. ഈ ഒരു വലിമൃഗത്തിന്റെ പ്രതിഫലം അവർക്കൊക്കെ കിട്ടുമെന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നാൽ വേറെ വേറെ കുടുംബങ്ങളായിട്ട് ജീവിക്കുകയാണെങ്കിലോ, വേറെ സ്വതന്ത്രമായിട്ടുള്ള കുടുംബങ്ങളാണെങ്കിലോ, എങ്കിലും അവർ വേറെ വേറെ അറക്കണം. അത് പണ്ഡിതന്മാർ പ്രത്യേകം അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. വേറെ വേറെ കുടുംബങ്ങളായിട്ടാണ് അവർ താമസിക്കുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യണം, വേറെ വേറെ തന്നെ അറക്കണം. എന്നാൽ ഒരു കുടുംബമായിട്ട് അവർ താമസിക്കുകയാണെങ്കിൽ എത്ര ആളുകളാണെങ്കിലും അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ വിഷയത്തിൽ പണ്ഡിത ഉലമാക്കളുടെ ഒരുപാട് ഫത്വകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതിലൊന്ന്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഈ വിഷയത്തെ കുറിച്ചാണ്, ഞങ്ങൾ രണ്ട് കുടുംബമായിട്ടാണ് താമസിക്കുന്നത്, അപ്പോ എനിക്കും എന്റെ പിതാവ് അർത്താല് അതെനിക്ക് മതിയോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ പിതാവ് വേറെ വീട്ടിലാണ്, ഞാന് വേറെ കുടുംബമായിട്ട് ഞാൻ താമസിക്കുകയാണ്, ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൊടുക്കുന്ന മറുപടി കുറച്ച് സുദീർഘമായിട്ടുള്ള മറുപടിയാണ്, അതിന്റെ ഒരു ഭാഗം. വൈദാ കുന്ത ഫീ ബൈത്തിൻ മുസ്തഖില്ലിൻ, നീ സ്വതന്ത്രമായി, അതായത് ഒറ്റക്കുള്ള ഒരു വീട്ടിലാണെങ്കിൽ, അയ്യുഹ സായിൽ, ഈ ചോദ്യകർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഫൈന്നഹു യുശ്റഉ ലക അൻ തുളഹിയ അൻക വ അൻ അഹ്ലി ബൈതിക, നീ എന്ത് ചെയ്യണം, അവിടെ ഷറായ് പറഞ്ഞിട്ടുള്ളത് എന്താ, നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒന്നറക്കുക എന്നുള്ളതാണ്. വലാ തക്ഫി അൻക ഉദഹിയത്തു വാലിദികാനഹു വഅഹ്ലി ബൈതിഹി, പിതാവ് പിതാവിന് വേണ്ടി അറക്കുന്ന പിതാവിന്റെ കുടുംബത്തിന് വേണ്ടി അറക്കുന്നത് എന്താണ്, നിനക്ക് വലാ തക്ഫി അൻക, നിനക്ക് മതിയാവുകയില്ല. കാരണം ലിഅന്നക ലസ്തമാഹും ഫിൽ ബൈതി, കാരണം എന്താ, നീ അവരോടൊപ്പം അവരുടെ വീട്ടിലല്ല. ലിഅന്നക ലസ്തമാഹും ഫിൽ ബൈതി, നീ അവരോടൊപ്പമല്ല ആ വീട്ടിലല്ല നീ ഉള്ളത്. ബൽ അൻത ഫി ബൈതിൻ മുസ്തഖില്, നീ ഒറ്റക്കൊരു വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നീ വേറെ തന്നെ അറക്കുകയാണ് വേണ്ടത് എന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി അതാണ്. ഇതേപോലെ തന്നെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ വായിച്ച ഷറഹുൽ മുംതിയിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാക്കാൻ അസ്ഫി ബൈത്തിൻ വാഹിദിൻ, ഒരൊറ്റ വീട്ടിലാണെങ്കിൽ, വഖയ്യിമുൽ ബൈത്തി വാഹിദുൻ, ആ വീടിന്റെ ഖയ്യിമ് ഗൃഹനാഥൻ ഒരാളാണ്, ഫൈനഹു യുജ്സിയു അനിൽ ജമീഇ, എല്ലാവർക്കും അവനെ അറക്കുന്ന അറവ് മതിയാകും. വല ഹാജ തൈലാനുലഹിയ കുല്ലു വാഹിദിൻ, ഓരോരുത്തരും ഉദയത്ത് അറക്കേണ്ട കാര്യമല്ല. ഖിലാഫൻ ലിമഅതാദഹു ബഅദുന്നാസി അല്ലാന തജിദു, ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ, അൽ അബു യുലഹി, പിതാവ് ബലി അർക്കുന്നു, വസ്സൗജതു തഖൂലു സഉലഹി, ഭാര്യ പറയുന്നു ഞാനും അറവ് നടത്തും, വൽ ബനാത്തു വൽ മുവല്ലഫാത്തു, ഉദ്യോഗസ്ഥകളായ പെൺകുട്ടികൾ പറയുന്നു, യഖുല്ല സനുലഹി, ഞങ്ങളും അറക്കും, വൽ ബനീന അൽ മുവല്ലഫീന യഖൂലൂന, അതേപോലെ തന്നെ ആൺകുട്ടികളും ഉദ്യോഗസ്ഥരായിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള അവരും പറയുന്നു ഹി, ഞങ്ങളും ഉറക്കും. ഇങ്ങനെ ഓരോരുത്തരും ഉറക്കേണ്ട കാര്യമില്ല. അവിടെ ഇബ്നു ഉസൈമിന്റെ ഒരു നിലപാട് ഇങ്ങനെ ഓരോരുത്തരും ഉറക്കുന്നത് ഖിലാഫു സുന്നയായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരാടിനെയാണ് അറുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചില റിവായത്തുകൾ രണ്ടാടുകൾ, ഒന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, മറ്റൊന്ന് ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടിയിട്ട്. അത് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് ഇബ്നു ഉസൈമിന് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളഹ ബിവാഹിദത്തിൻ അൻഹു അൻ അഹ്ലി ബൈതിഹി, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ടും അർത്ഥത് എന്താ ഒന്നാണ്. വഇൻദഹു തിസ്ഉ സൗജാത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 9 ഭാര്യമാരുണ്ടായിരുന്നു. കുല്ലു വാഹിദത്തിൻ ഫീ ബൈതിൻ വഖ്തസറ അലാ ദാലിക, അങ്ങനെ ഓരോന്നോരോന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥിട്ടില്ല, ഒറ്റൊന്നാണ് അർത്ഥത്. അപ്പൊ ആ ഒരു സുന്നത്തിൽ നിൽക്കലാണ് നല്ലത് എന്നാണ് ആര് പറയുന്നത്, ഇബ്നു ഉസൈമീൻ പറയുന്നത്. എന്നാൽ ഒരു വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ അറക്കുന്നത് അത് ഹറാമോ ബിദഅത്തോ അല്ലാതെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു മുബാഹാത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഒരു പിന്നെ ദ്വയാഭിമാനം അല്ലെങ്കിൽ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു പെരുമ ഒരു വലുപ്പത്തരം കാണിക്കുക അല്ലെങ്കിൽ ഒരു ദൂർത്തിലേക്ക് പോകരുത് എന്നുള്ളത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ജായിസാണ് അല്ലെങ്കിൽ അങ്ങനെ അറക്കാവുന്നതാണ് എന്ന് പറഞ്ഞ ആളുകൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ദൂർത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ തിരക്കിടില്ല എന്നുള്ളത് ആ മഹലിൽ എത്ര ഒരുണ്ട്, രണ്ടെണ്ണം ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്, ആൾക്ക് നാലെണ്ണം ഉണ്ട്, ആ ഒരു വലുപ്പത്തരത്തിന് വേണ്ടിയിട്ട് ആകരുത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഉസൈമിന്റെ നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ട് ഒന്നാണല്ലോ അർത്ഥത്, അതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്, ആ സുന്നത്തിൽ ചുരുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇബ്നു ഉസൈമിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. അപ്പൊ ഇതാണ് ആ വിഷയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വേറെ വേറെ കുടുംബങ്ങളിലാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരുമിച്ച് തിന്നുന്നു, ഒരുമിച്ച് കുടിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഗൃഹനാഥൻ ഒരാളാണ്, ആ വീട്ടിൽ എത്ര ആളുകളുണ്ടെങ്കിലും അവർക്ക് എന്ത് മതി, അതിന്റെ ആ പ്രതിഫലം അവർക്ക് കിട്ടുന്നർത്ഥം. ഒരാടിനർത്താല് അല്ലെങ്കിൽ ഒരു പൂത്തിനർത്താലൊക്കെ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. എന്നാൽ അവര് സ്വതന്ത്ര വീടുകളാണ് താമസിക്കുന്നത്, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും ഒരു വീട്ടിലാണ്, എന്റെ വാപ്പ അതേപോലെ തന്നെ എന്റെ ഉമ്മ അവര് വേറെ വീട്ടിലാണ്, അപ്പോ ഞാൻ എനിക്ക് തന്നെ അറക്കുക, വാപ്പ വാപ്പാക്ക് കണ്ട് തന്നെ അറക്കുക, അതാണ് ആ വിഷയത്തില് മൊത്തത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രതിഫലം അവർക്ക് കിട്ടും. അതിന് ഷെയർ ചേർന്നാലോ, നമ്മൾ ഏഴെണ്ണത്തിൽ ഒന്നിൽ ഷെയർ ചേർന്നു, അതും ആർക്ക് തന്നെയാണ്, അതും ഇതേപോലെ തന്നെയാണ്, അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ വിഷയത്തിൽ ഒരുപാട് ഫത്വകളുണ്ട്, അതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്. ഇനി ഉദഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ചില കാര്യങ്ങൾ അവർക്ക് ഒഴിവാക്കേണ്ടി വരും, ചില കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമായിത്തീരും. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ. ഇങ്ങനെ ആരെങ്കിലും അറവ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആരാണോ അറക്കാൻ ഉദ്ദേശിച്ചത്, അറവ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവര് ദുൽഹിജ്ജയുടെ ഹിലാല് കണ്ടാൽ, അതായത് ദുൽഖാദ, അത് 29 മാസം കണ്ടു അല്ലെങ്കിൽ 30 പൂർത്തിയായി, ദുൽഹിജ്ജയുടെ ഹിലാല് കണ്ടാൽ അറവ് നടത്താൻ ഉദ്ദേശിച്ച ആളെ സംബന്ധിച്ചിടത്തോളം മൂന്നെണ്ണം. ഒന്ന്, അവന്റെ ഷഅർ, അതേപോലെ തന്നെ അവന്റെ അൽഫാർ, ലുഫർ അൽഫാർ, വേറെ രീതിയിൽ അവന്റെ ബഷറത്ത്, ഇത് മൂന്നും കളയാനോ മുറിക്കാനോ പാടില്ല. ഈ വിഷയത്തിൽ അംറും വന്നിട്ടുണ്ട്, നഹിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് അത് കളയുക അല്ലെങ്കിൽ അത് മുറിക്കുക എന്നുള്ളത് അത് ഹറാമായി തീരും എന്ന് ലജ്നത്തുദ്ദായ്മ, അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ഇബ്നു സൈമിയ ഇവരുടെയൊക്കെ ഫത്വകൾ അങ്ങനെയാണ്. ഇത് കൽപ്പന അംറ്, ഇത് വുജൂബിന്റെ കൽപ്പനയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് വുജൂബല്ല എന്ന് പറയാൻ വേറെ തെളിവൊന്നും കാണുന്നില്ല എന്നൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ജംഹൂറിന്റെ അഭിപ്രായം അങ്ങനെയല്ല. ഒരാള് അത് കളഞ്ഞു എന്ന് കരുതി അയാൾക്ക് അതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ഫിദ്യ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല, അയാള് തൗബ ചെയ്താൽ മതി എന്നുള്ളതാണ് ജംഹൂർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഒന്ന്, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, മൻ കാന ലഹു ദിബുഹുൻ യദ്ബഹു, ഇങ്ങനെ ആരെങ്കിലും അറിവ് നടത്തുന്ന ഒരു അറിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഫഇദാ ഉഹില്ല ഹിലാലു ദിൽ ഹിജ്ജ ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഷൈഅൻ ഹത്താ യുദഹിയ. ഈ ദുൽഹിജ്ജയുടെ ഹിലാല് കാണുന്നതോടുകൂടി ഫലാ യഖുദന്ന, വളരെ ശക്തമായിട്ടുള്ള കൽപ്പനയാണ്. അവനെന്ത് ചെയ്യരുത്, അവൻ എടുക്കരുത്, എടുക്കുക തന്നെ ചെയ്യരുത്. മിൻ ഷഅരിഹി, ഷഅറ് അവന്റെ മുടിയിൽ നിന്നൊന്നും തന്നെ. വലാ മിൻ അൽഫാരിഹി, അതേപോലെ തന്നെ ലുഫുർ അൽഫാർ, അവന്റെ നഖം. ഷൈഅൻ, ഒന്നും തന്നെ എടുക്കരുത്. അത് മുറിക്കാനും പാടില്ല, പറ്റ കളയാനും പാടില്ല. അത് മുടിയാണെങ്കിലും നഖമാണെങ്കിലും, ഹത്താ യുദഹിയ, അവൻ അവന്റെ അറവ് നിർവഹിക്കുന്നത് വരേക്കും. ഉമ്മു സലമ റളിയല്ലാഹു അലൈഹിന്നുള്ള മറ്റൊരു രിവായത്തിൽ വന്നിട്ടുള്ളത്, ഇദാ റായിത്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുദഹിയ, നിങ്ങൾ ദുൽഹിജ്ജയുടെ ഹിലാല് കണ്ടാൽ, നിങ്ങൾ ആരെങ്കിലും ഉദഹിയത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫല്യുംസിക് എന്നാണ് ഈ ഇതിന്റെ ഈ രിവായത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ എന്ത് പറഞ്ഞു, നഹിയും വന്നു, അംറും വന്നു, എടുക്കരുത് എന്നുള്ള കൽപ്പനയും വന്നു. ഫല്യുംസിക്, അവൻ പിടിച്ചു വെക്കട്ടെ, എടുക്കരുത് എന്നുള്ള നഹിയും വന്നു. ഫല്യുംസിക്, അവൻ പിടിച്ചു വെച്ചു കൊല്ലട്ടെ എന്നുള്ള കൽപ്പനയും വന്നു. ഈ രിവായത്തിൽ വന്നിട്ടുള്ളത് ഫല്യുംസിക് അൻ ഷഅരിഹി വഅദ്ഫാരിഹി, അവന്റെ ഷഅറ്, അവന്റെ മുടി, അതേപോലെ തന്നെ അവന്റെ അദ്ഫാറ്, അവന്റെ നഖങ്ങൾ. അതേപോലെ തന്നെ മറ്റു രിവായത്തിൽ കാണാം, ഫലാ യമസ്സ മിൻ ഷഅരിഹി വബശരിഹി ഷൈഅ, അവന്റെ ബഷറിൽ നിന്നോ അവന്റെ ഷഅറിൽ നിന്നോ ഒന്നും അവൻ തൊടരുത്. ബഷർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജിൽദ്, തൊലി, തൊലി പൊരിച്ചു കളയാ, അങ്ങനെയുള്ള സംഗതികൾ. അതേപോലെ തന്നെ മുടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലയിലെ മുടി മാത്രമല്ല, സാധാരണ നമ്മൾ നീക്കം ചെയ്യുന്ന മുടികളൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കും. അത് രണ്ടും പറ്റില്ല, കളയലും പറ്റില്ല, വെട്ടലും പറ്റില്ല. അതേപോലെ തന്നെ അവന്റെ നഖങ്ങൾ. അപ്പൊ ഇത് അംറും വന്നിട്ടുണ്ട്, നഹിയും വന്നിട്ടുണ്ട്. എടുക്കരുത്, അത് നീക്കം ചെയ്യരുത്, അവൻ പിടിച്ചു വെക്കട്ടെ, ആ കൽപ്പനയും വന്നിട്ടുണ്ട്, നഹിയും വന്നിട്ടുണ്ട്. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഏതുവരെ? അവൻ അറവ് നിർവഹിക്കുന്നത് വരേക്കും. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? എല്ലാവരും ഉദ്ദേശിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരാടിനെ അറക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടും അയാളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ആ വീട്ടിലുള്ള ആളുകൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ ആ വീട്ടിലുള്ള എല്ലാവരും ഇത് ചെയ്യേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അറക്കുന്നില്ല, നമ്മൾ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഇത് അറാദ അഹദുക്കും അൻ യുദഹിയ, ആരാണോ അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ആരാണോ അറക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രമാണ് ഈ നിയമം ബാധകമായിട്ട് വരുന്നത്. അതിന്റെ പ്രതിഫലം എല്ലാവർക്കും കിട്ടുമെങ്കിലും, ആ വീട്ടിലുള്ളവർക്ക് കിട്ടുമെങ്കിൽ, ലഭിക്കുമെങ്കിലും, അവര് ഇതിന്റെ പരിധിയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകൾ അത് ചെയ്യേണ്ടതില്ല. എന്നാൽ നമ്മൾ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണെങ്കിലോ, വക്കാലത്ത് ജായിസാണ്, പക്ഷെ അറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാനാണ്, എനിക്ക് തടസ്സം ഉണ്ടായത് കൊണ്ട് ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചു, എന്നാൽ ഈ കൽപ്പന എനിക്ക് ബാധകമാണ്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ബാധകമല്ല. പറവ് നടത്തുന്ന ആൾക്കാരുണ്ടാവും, അവരാരും വക്കാലത്ത് ഏൽപ്പിച്ചു എന്നല്ല, അവരതിന്റെ പണിക്കാരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഉലമാക്കൾ ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലഹിയോട് ഇതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? ഈ വക്കീലിന്, അതായത് നമ്മള് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, ആ വക്കീലിന് മുവക്കീലിന് ബാധകമാകുന്നത് വക്കീലിനും ബാധകമാണോ? അതായത് ഷഹറ് ലഫുർ ബഷർ നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത്, നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്കും ഈ നിയമം ബാധകമാണോ? അതിന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന മറുപടി, അഹ്കാമുൽ ഉലഹിയതി തഅല്ലഖ് ബിൽ മുവക്കിലി, ഈ നിയമം മുവക്കിലിനാണ് ബാധകമായി തീരുന്നത്. അന്നൽ ഇൻസാൻ ഇദാ വക്കല ശഖ്സൻ യദവ ഉലഹിയതഹു ഫൈൻ അഹ്കാമ ഉലഹിയതി തകൂനു മുതഅല്ലഖതും ബിൽ മുവക്കിലി ലാ ബിൽ വക്കീൽ. മുവക്കിലിനാണ് നിയമം ബാധകമായി തീരുന്നത്, വക്കീലിനല്ല. അപ്പൊ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്കാണ് ഈ ഹദീസിൽ പറഞ്ഞ നിയമം ബാധകമായി തീരുന്നത്. ഞാൻ എന്റെ മുടി കളയാനോ മുറിക്കാനോ നാങ്ങൾ നീക്കം ചെയ്യാനോ തൊലി നീക്കം ചെയ്യാനൊന്നും പാടില്ല. എന്നാൽ ഞാൻ ഏൽപ്പിക്കുന്ന വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ബാധകമല്ല. ഫലായൽസം അൽ വക്കീൽ തജന്നുബുൽ അഖദി മിന ശഅരി വൽ ലുഫരി വൽ ബശർ. അതുകൊണ്ട് തന്നെ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തില്ല, നിർബന്ധമല്ല ഏത് ഈ മുടി അതേപോലെ തന്നെ നഖം തൊലി അത് എടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, നിർബന്ധമല്ല അനിവാര്യമല്ല എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി. ഇതേപോലെ തന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലജ്നത്ത് ദായിമയുടെ ഫത്വയും വിഷയത്തിൽ പല ഫത്വകൾ വന്നിട്ടുണ്ട്. അതിലൊരു ഫത്വ അതിന്റെ ഉത്തരം മാത്രം, അൻഹാദൽ ഹദീസ ഖാസും ബിമൻ അറാദ അൻ യുലഹിയ ഫഖത്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ആർക്ക് മാത്രം ഖാസാണ്? ആരാണോ അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് മാത്രം. ബിമൻ അറാദ അൻ യുലഹിയ ഫഖത്, അയാൾക്ക് മാത്രം ഖാസാണ്. അമ്മൽ മുലഹ അൻഹു, എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അറക്കുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഫസവാഉൻ കാന കബീറൻ ഔ സഗീറൻ ഫലമാനിയ മിൻ അൻ യഖുദ മിൻ ശഅരിഹി ഔ ബശറതിഹി ഔ അൽഫാരിഹി ബിനാഅൻ അലൽ അസ്ലി വഹുവൽ ജവാസ്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കബീറൻ, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷഅറോ ബഷറോ അൽഫാറോ നഖങ്ങളോ മുടിയോ തൊലിയോ എടുക്കുന്നതിന് എന്തില്ല, വിരോധമല്ല. അതാണ് ഹദീസിന്റെ അസലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളത് അവരുടെ 1407 ഫത്വയായിട്ട്, ലജ്നത്ത് ദായിമയുടെ ഫത്വയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ വേറെയും ധാരാളം ഫത്വകൾ വന്നിട്ടുണ്ട്. മുലഹിക്കാണ് ഈ നിയമം ബാധകമാകുന്നത്, എന്നാൽ മുലഹ അൻഹു അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ബാധകമല്ല. ആരാണോ അറവ് നടത്തുന്നത് അത് അയാൾ തന്നെ സ്വയം അറക്കുകയാണെങ്കിലും ഇനി മറ്റൊരാളെ വക്കാലത്തായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിലും അയാൾക്കാണ്, അറവ് നടത്താൻ ഉദ്ദേശിച്ച ആൾക്കാണ് ഇത് ബാധകമായി തീരുന്നത്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. എന്നാൽ ആ വീട്ടിലുള്ള മറ്റാളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ബാധകമായി തീരുന്നില്ല. ഇനി നമ്മൾ ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചു, ആ ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് ഈ നിയമം ബാധകമായി നിർബന്ധമായി തീരുന്നില്ല. മറ്റുള്ളവർ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് വാജിബാണെന്ന് ചില ആൾക്കാർ പറയുന്നു, എന്നാൽ ചില ആളുകൾ പറയുന്നു ഇത് അങ്ങനെ നിസ്സാരാക്കി തള്ളേണ്ടതെന്നല്ല, സുല്ലാസ്വാസനമ്മയുടെ കൽപ്പനയാണ്, അത് ആ രൂപത്തിൽ തന്നെ എടുക്കണം. എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്തു പോയാൽ അത് അതിനയാൾ വേറെ ഫിദ്യ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല, അയാൾ തൗബ ചെയ്യട്ടെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാട്. അപ്പോ വക്കീലിനല്ല മുവക്കീലിനാണ് ബാധകമായി തീരുന്നത്, മുലഹിക്കാണ് ബാധകമായി തീരുന്നത്, എന്നാൽ മുലഹ അനഹുവിന് ബാധകമായി തീരുന്നില്ല. അപ്പൊ ആരാണ് അറിവ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അയാൾക്കാണ് ഇത് ബാധകമായി തീരുന്നത് എന്നർത്ഥം. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ആ അറവ് കഴിഞ്ഞിട്ടേ പിന്നെ അത് നീക്കം ചെയ്യാൻ പാടുള്ളൂ. അത് എന്നാണോ അറക്കുന്നത്, അല്ല ഞാൻ പെരുന്നാളിന് നീക്കം ചെയ്യാന്നുള്ളതല്ല, അവന്റെ അറവ് എന്നാണോ ആ അറവ് കഴിഞ്ഞിട്ടേ അത് നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മനസ്സിലാക്കാനുള്ളത്, ഇത് മൂന്നായിട്ട് വീതം വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ബിദഅത്താണ്. അപ്പൊ ആ ഒരു കാര്യത്തെ സംബന്ധിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇത് സംബന്ധമായിട്ട് മനസ്സിലാക്കണം. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇത് വിതരണം ചെയ്യേണ്ട രീതി, അതേപോലെ തന്നെ കാഫിറുകൾക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റുമല്ലേ, അതിനെ സംബന്ധിച്ചു കൂടി നമുക്ക് മനസ്സിലാക്കണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം, വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചന്റെ മുമ്പ്. അത് നിങ്ങൾ അറിയിക്കും. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നിയമങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരാടിനറക്കാൻ കഴിവുള്ളവർ അങ്ങനെ തന്നെ. ഇനി അതല്ല, ഷെയർ നേരത്തെ പറഞ്ഞതുപോലെ ഏഴാളുകൾ കൂടിയിട്ടാണ് എങ്കിൽ അങ്ങനെ ആ കാര്യം ഗൗരവമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് നേരത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന് ആവശ്യം ഇതിന്റെ അർച്ചയല്ല. ആയത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ അറക്കുന്ന ഈ മൃഗത്തിന്റെ ഇറച്ചിയോ അതിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിന് ആവശ്യമല്ല. പിന്നെ വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻഹും, നിങ്ങളുടെ ആ തഖ്‌വയാണ്, അതാണ് അള്ളാഹ് നോക്കുന്നത്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമാണ്, ഇതിന്റെ പിന്നിലുള്ള ചരിത്രവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ അമല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പരമാവധി പ്രയോഗവൽക്കരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك و